2024 December 22 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ രണ്ടാം പേജിൽ നിന്ന് വായിക്കുന്നു രാഹുൽ. മഹത്തായ വിജയത്തിന് ഏകാഗ്രത അമൃതകിരണം. മാതാ അമൃതാനന്ദമായി എഴുതുന്നു. ഒരു സന്യാസി യാത്രക്കിടയിൽ ഒരു ക്ഷേത്ര നടയിലെത്തി. അവിടെ രണ്ട് കുട്ടികൾ തർക്കത്തിലേർപ്പെടുകയായിരുന്നു. ക്ഷേത്രത്തിന് മുന്നിലുള്ള കൊടിമരത്തിൽ കാറ്റേറ്റ് ഇളകിക്കൊണ്ടിരുന്ന കൊടിയായിരുന്നു തർക്ക വിഷയം. ഒരു കുട്ടി വാദിച്ചു, പതാകയാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ല കാറ്റാണ് ചലിക്കുന്നത്. മറ്റേ കുട്ടി എതിർത്തു. രണ്ടു കൂട്ടരും മറുപക്ഷത്തിന്റെ വാദങ്ങളെ യുക്തിപൂർവ്വം ഖണ്ഡിച്ചുകൊണ്ട് തർക്കം തുടർന്നു. കുറച്ചുനേരം അവരുടെ വാദങ്ങൾ കേട്ടു നിന്ന സന്യാസി ഒടുവിൽ അവരോട് പറഞ്ഞു, ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും, കൊടിയോ കാറ്റോ അല്ല, നിങ്ങളുടെ മനസ്സാണ് വൃഥാ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. കാണുന്ന വിഷയങ്ങളിലെല്ലാം ചെന്നെത്തുക എന്നതാണ് മനസ്സിന്റെ സ്വഭാവം. നമുക്ക് ആവശ്യമുള്ളതിൽ മാത്രം ആവശ്യമായ സമയം മാത്രം മനസ്സിനെ വയ്ക്കാൻ കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ വലിയ നേട്ടങ്ങളുണ്ടാക്കും. ഈ കഴിവിന് പറയുന്ന പേരാണ് ഏകാഗ്രത. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, സദാ അലക്ഷ്യമായി അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിനെ മറ്റു വിഷയങ്ങളിൽ നിന്ന് പിന്തിരിച്ച് ലക്ഷ്യത്തിൽ ഉറപ്പാക്കാനുള്ള കഴിവാണ് ഏകാഗ്രത. ഏകാഗ്രതയാണ് ഏതു പ്രയത്നത്തെയും ഫലവത്താക്കുന്നത്. ഏകാഗ്രത എങ്ങനെ വളർത്തിയെടുക്കാം? ലക്ഷ്യത്തെക്കുറിച്ചുള്ള തീവ്രതയും ലക്ഷ്യപ്രാപ്തിക്ക് എതിരായ വിഘ്നങ്ങളെക്കുറിച്ചുള്ള അവബോധവും തന്നെയാണ് ഏകാഗ്രതയിലേക്ക് നയിക്കുന്നത്. ഒരു മോഷ്ടാവ് രാത്രി സമയം വീട്ടിൽ കയറി മോഷണം നടത്തുമ്പോൾ അയാളുടെ ഓരോ പ്രവൃത്തിയിലും ഏകാഗ്രത ഉണ്ടായിരിക്കും. വീടിന് ചുറ്റും നടന്ന് നിരീക്ഷിക്കുമ്പോഴും അകത്ത് കയറുമ്പോഴും അലമാര തുറക്കുമ്പോഴുമെല്ലാം അയാൾ വളരെ ജാഗ്രത ഉള്ളവനായിരിക്കും. പിടിയിലായാൽ തന്റെ ജീവിതം ഇരുമ്പഴിക്കുള്ളിലാകും എന്ന ബോധം അയാൾക്കുണ്ട്. അതിനാൽ ഒരു നിസ്സാര ചലനം പോലും അശ്രദ്ധയോടെയാകാതിരിക്കാൻ അയാൾ പരമാവധി ശ്രദ്ധിക്കും. അതുപോലുള്ള ഏകാഗ്രതയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. ചഞ്ചലമായ മനസ്സിനെ വരുതിയിൽ കൊണ്ടുവരാൻ പ്രയാസകരമാണ്. ബാഹ്യലോകത്തെ മാറ്റങ്ങളും ചലനങ്ങളും നിരീക്ഷിക്കുവാനും വിലയിരുത്തുവാനും താരതമ്യേന എളുപ്പമാണ്. എന്നാൽ നമ്മുടെ മനസ്സിന്റെ ചലനങ്ങളെ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക അത്ര എളുപ്പമല്ല. നിരന്തരമായ ശ്രമത്തിലൂടെ മാത്രമേ ഏകാഗ്രത നേടാനാകൂ. മനസ്സ് മറ്റ് വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ വീണ്ടും വീണ്ടും അതിനെ പിന്തിരിപ്പിച്ച് ഒരേ ലക്ഷ്യത്തിൽ ഉറപ്പിക്കണം. പല കൈവഴികളായി ഒഴുകുന്ന നദിയെ അണകെട്ടി നിയന്ത്രിച്ച് ഒരു ദിശയിലേക്ക് മാത്രം ഒഴുകുമ്പോൾ അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. പൂന്തോട്ടം നനയ്ക്കാൻ ഉപയോഗിക്കുന്ന ഹോസിൽ ദ്വാരങ്ങളുണ്ടെങ്കിൽ അതിലൂടെ പുറത്തു വരുന്ന വെള്ളത്തിന്റെ ഒഴുക്കിന് ശക്തി കുറവായിരിക്കും. അതുപോലെ നമ്മുടെ മനസ്സ് കൂടെ കൂടെ പല വസ്തുക്കളിലേക്ക് പോയാൽ മനസ്സ് ദുർബലമാകും. ഇന്ന് നമ്മുടെ മാനസിക ഊർജത്തിന്റെ നല്ലൊരു പങ്ക് 5 ഇന്ദ്രിയങ്ങളിലൂടെയും ചിന്തകളിലൂടെയും ബഹിർഗമിച്ച് പാഴായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഇച്ഛാശക്തി ഉപയോഗിച്ച് തടഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ അനന്തമായ ശക്തിയെ ഉണർത്താനും ഏത് ലക്ഷ്യവും സാക്ഷാത്കരിക്കുവാനും സാധിക്കും.